കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്ടിക്കാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാനൊരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാനിടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവോ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ച് ഉറച്ച് ഉത്തരം പറയുക. വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും. പരിഹസിക്കുന്ന സ്നേഹിതൻ ചുട്ടുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവുന്നത് എങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാവുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംപൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കുനിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്കുകേൾക്കുവീൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം, അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും. പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും അരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്തു വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവനൊളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും ഒരു വെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കുലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സങ്കടത്തോടെ ദശാംശം സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അതേ കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്തുകൊള്ളുകയും ചെയ്യും. മനുഷ്യനെ പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ചു കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതിനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി എന്ന നഗരത്തോട് അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ കോശം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹരോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവിന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. കുടില ബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവ സമ്പന്നൻ അതിനെ പകരം വീട്ടും. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമ മാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീന്തനുണ്ടായി. ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം, അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാൽവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാതാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിനും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. അവനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരു കവിഞ്ഞ അഭിനിവേശം കാണിക്കരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് ശുദ്ധീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മിതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരികുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭുലബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ മരിച്ചവനെ ഓർത്ത് കരയുക, കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക, അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക, അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിത ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ സാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ. ഇന്നല്ല ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിസ്തൃതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവനാപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവന് അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥന വളർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. ബാരക്കുമാർ. 103-ാം സങ്കീർത്തനം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശിയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രയേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയ്യോ എന്നുവന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരായ അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. യന്മനമേ യഹോവയെ വാഴ്ത്തുക, യന്മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവയെ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കുമ്പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റ് ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതവൺ അവന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ അഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു, അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു, മലകൾ പൊങ്ങി താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടെന്ന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിറിട്ടു. അവനുറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു. കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. ദൈവമേ സുതേനയ്ക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ.
പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗസ്തുതസ്തോത്രാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. തമ്പുരാൻ വളരെ അതിശയകരമായി വീണ്ടും നമ്മളെ നടത്തുന്നു. ഒരു ബുധനാഴ്ചയോട് ഈ പ്രഭാതം കാണുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തെയും ആരോഗ്യത്തെയും സൗഖ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും ഉയരങ്ങളിലെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ തേജസ്സിലടുക്കത്തക്ക വണ്ണം ചേർത്ത് പിടിക്കണമേ എന്ന് കർത്തൃ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ പ്രാർത്ഥന പുരസ്കരിക്കുന്നു. ഒപ്പം ഇതിനെ വളരെ സജീവമായി നേതൃത്വം നൽകുന്ന അഭിയന്യ സുദ്രാസന മത്രാപോലത്തെയും ഞങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോട് സ്വാഗതം ആശംസിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നയിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും തിരക്കുകളുടെ ഇടയിലും ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, വന്നി വി സി വർഗീസ് അച്ഛൻ, വന്നി ഐസക് പി പ്രകാശ് അച്ഛൻ, അതുപോലെ തന്നെ വന്നി സക്കറിയ റബ്ബാച്ചൻ, എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം. തബാനച്ചൻ, എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. ദൂരെയും ചാരിയുമായി ഈ പ്രാർത്ഥന യുടെ ശബ്ദപരിധിയിൽ സർവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹത്തോട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം, സ്നേഹപിതാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എന്ന് ആരംഭിക്കുന്ന ഗീതം. നിരന്തരം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുന്നു. ജീവിതത്തിന്റെ ഹ്രസ്വ നിമിഷങ്ങളിൽ ആ ആരാധനയുടെ തണലിൽ നമ്മൾ ജീവിക്കുമ്പോൾ വരാനുള്ള ലോകത്തിലും ആ ആരാധന നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തികഞ്ഞ ദൈവിക അനുഭവങ്ങളിലാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന ഈ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം.
സ്നേഹപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവത്വവും നിൻ മുൻപിലാണച്ചു മുൻപിടുന്നു.
ഞങ്ങൾക്ക്
വേണ്ടി പുത്രങ്ങൾ
കിട്ടണേ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിക്കപ്പെട്ടവനെ ഞങ്ങൾ ആട് കരണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിക്കപ്പെട്ടവനെ ഞങ്ങൾ ആട് കരണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേയോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
ബാറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ, എന്റെ ആയുസ്സിനെ കാത്തുകൊള്ളി ഞാൻ വീണു പോകാതിരിക്കാനായിട്ട് എന്നെയും എന്റെ വിചാരങ്ങളെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്റെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും നിന്റെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ. എന്റെ മേൽ വന്നു കൂടുന്ന സകലത്തും എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് യുദ്ധങ്ങളെ സഹിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തകർന്നു പോകാതിരിക്കാനായിട്ട് നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ തിരുമുമ്പാകെയാകുന്നു. നിന്റെ തിരുവിഷത്തിന് കടപ്പെട്ടിരിക്കുന്നു എന്നതെന്ന് ഞാൻ അറിയാത്തതിനാൽ നിന്റെ തിരുവിഷത്തിന് എന്നെ യോഗ്യനാക്കണമേ. നിന്റെ കരുണ പോലെ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ ശത്രുക്കളുടെ തിന്മയെ ഞാൻ അറിയാതിരിക്കുകയും നീ സകലവും അറിയുകയും കാണുകയും ചെയ്യുന്നതിനാൽ ഞാൻ നിനക്കുള്ളവനായിത്തീരുന്നതുവരെ അവരോട് നീ യുദ്ധം ചെയ്തുകൊണ്ട് എന്റെ ബലഹീനതയ്ക്ക് സഹായിക്കണമേ. അനുഗ്രഹം നിനക്കുള്ളതാകുന്നു, നീ എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ നിന്റെ സഹായം കൂടാതെ അവരുടെ കൈകളിൽ നിന്ന് ഓടിയൊളിപ്പാൻ എനിക്ക് ശക്തിയില്ല. മുള്ളുകളുള്ള ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി തന്റെ കൃപയാൽ ശ്ലീബാമേൽ കയറിയവനായ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായ മെസ്സിയ തമ്പുരാനെ, നിന്റെ ശ്ലീബായുടെ പ്രകാശം എനിക്ക് ഉദിപ്പിക്കുകയും എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ ഞാൻ അവയിൽ കൂടി സഞ്ചരിക്കേണ്ടതിന് നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്തെന്നാൽ നീ എന്റെ ദൈവമാവുന്നു, ഞങ്ങളുടെ കർത്താവേ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എന്റെ ആത്മാവ് നിന്റെ പിന്നാലെ പുറപ്പെട്ടിരിക്കുന്നതിനാൽ നിന്റെ വലത് കൈ എന്നെ താങ്ങുമാറാകണമേ. ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിനന്ദ്യ തിരുവേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷങ്ങളും തമ്പുരാന്റെ കരങ്ങളിലായിരിക്കുന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥതകളെയും സന്തോഷത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതല്ല, വേദനകളും നൊമ്പരങ്ങളും ആണെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവസന്നദ്ധിയിൽ ആശ്രയം കണ്ടെത്തുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം. എപ്പോഴും തങ്ങളുടെ ചിന്തകളെയും ആശ്രയത്തെയും ദൈവത്തിൽ ആക്കിയിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലതകളിലും ഒരിക്കലും പതറണ്ടി വരികയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കൂടിയും അതിനേക്കാൾ ഉപരി മറ്റ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവസന്നിധിയിൽ പരിപൂർണമായി നമ്മുടെ വിചാരങ്ങളുടെയും ബോധങ്ങളെയും ഒക്കെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഏത് ഭാരങ്ങളെയും താങ്ങാൻ കഴിവുള്ള കൃപ നമുക്കൊപ്പവും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. 37 സങ്കീർത്തനം 5 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. പലപ്പോഴും സ്വന്തം വഴികൾ കണ്ടെത്തുവാനും സ്വന്തം വഴികളുടെ സന്തോഷം കണ്ടെത്താനും പലപ്പോഴും നമ്മൾ വ്യഗ്രത കൂടുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പല വഴികളുടെയും അന്ത്യം നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കാം. പക്ഷെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവയുടെ വഴി കണ്ടെത്തുന്ന മനുഷ്യർക്ക് ഒരുപക്ഷെ ചൂടുവെക്കുന്ന മേഖലകളിൽ ചില പല അവസരങ്ങളൊക്കെ അനുഭവപ്പെട്ടാലും അതിന്റെ അന്ത്യം സന്തോഷകരമായിരിക്കും എന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എന്നും ആ ഒരു കൃതിയിൽ ആശ്രയിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ദൈവോചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ജി സി വർഗീസച്ചനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. എപ്പോഴും ഈ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായിട്ട് നേതൃത്വം നൽകുകയും നമുക്ക് വേണ്ട ദൂതുകളൊക്കെ നൽകി നമ്മളെ അച്ഛൻ അറിവുകളൊക്കെ പുതിയ അറിവുകളൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛനെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഒരു ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. സാധാരണ നമ്മൾ പാടാറുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികൾ നാഥ കോപമെടുക്കാതെ എന്നുള്ള ഭാഗം നമുക്ക് വായി. നാഥ കോപമെടുക്കാതെ,
നാഥ കോപമെടുക്കാതെ വൈരമടുത്തവനോടൊന്നും
ധ്യാനത്തിനായി പ്രിയപ്പെട്ട വി സി വർഗീസച്ചനെ ആദരവോടെ സ്വാഗതം
ചെയ്യുന്നു. ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനും ആദരണീയനായ അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമനസ്സെ, വന്നരായ വൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഒരിക്കൽ കൂടി ഈ ബുധനാഴ്ചത്തെ പ്രയർ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നതിനും അല്പസമയം തിരുവചനത്തിൽ നിന്നും ധ്യാനിക്കുന്നു തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരു അവസരമുണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട രാജേഷത്തിനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും നിത്യജീവിതത്തിൽ നാം കാണുന്നതാണ് ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്കുണ്ടാകുന്നതാണ്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷത്തിന്റെ അവസരമാക്കി മാറ്റുവാനായിട്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഫിലിപ്പീൻസിന്റെ 4:4 നാലാമത്തെ വാക്യത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. ദാറ്റ്സ് ദ ജോയ്, ദ ഹാപ്പിനെസ്, ദാറ്റ്സ് ദ ക്രിസ്ത്യൻ ലൈഫ്. ആ ക്രിസ്ത്യൻ ലൈഫിലെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിനെ കാക്കട്ടെ എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു. ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു വേദഭാഗം അല്ലെങ്കിൽ ഒരു അധ്യായം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ നമുക്ക് കാണാം ജോയി ഓഫ് ദ സിറ്റുവേഷൻ, ഏതെല്ലാം വിധത്തിലാണ് അത് സന്തോഷങ്ങളുടെ ഒരു അധ്യായമായിട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് കാണാം. മൂന്ന് വ്യക്തികളെ അല്ലെങ്കിൽ മൂന്ന് അവസ്ഥാന്തരങ്ങളിൽ എങ്ങനെയാണ് ആ സന്തോഷം അവർ പങ്കുവച്ചത് എന്ന് നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. ഈ സി എസ് ലൂയിസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് തത്വചിന്തകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജോയി ഈസ് എ സീരിയസ് ബിസിനസ് ഓഫ് ദ ഹെവൻ. സ്വർഗത്തിലെ ഒരു സീരിയസ് ബിസിനസ്സായി ജോയി എന്നുള്ളത്, സന്തോഷം എന്നുള്ളത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 15-ാമത്തെ ചാപ്റ്റർ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദർ ഈസ് വൺ മെസ്സേജ് ഓഫ് സാൽവേഷൻ. നഷ്ടപ്പെട്ടു പോയ അതിനെ വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കുന്ന, തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷം, അത് സാൽവേഷനായിട്ട് രക്ഷയായിട്ട് പരിഗണിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മഹത്താവ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന മൂന്ന് ഉപമകളാണ്. ഞാൻ ഉപമകളെ ദീർഘിപ്പിച്ച് പറയുന്നെങ്കിലും ഈ മൂന്നും ഒരു സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക്, രക്ഷയുടെ അവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധ അർഹ മൂലം നമ്മുടെ ഹൃദയങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് അന്നരളി ചെയ്ത ഉപമകളാണ്. വാട്ട് ഈസ് എ പാരബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഡർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് സൺഡർ സ്കൂൾ സ്റ്റുഡൻസ് പറയും, എ പാരബിൾ ഈസ് ആൻ എർത്ത്ലി സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു 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 മൂന്ന് പാരബിൾസിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ചാപ്റ്റർ ഓഫ് ദ ജോയി. ദർ വാസ് എ ദ ഫസ്റ്റ് വൺ വി ക്യാൻ സി ജീസസ് അട്രാക്റ്റഡ് സിന്നേഴ്സ് വൈൽ ദ ഫാരിസീസ് റിപ്പൽഡ് ദം. അതായത് യേശു ക്രിസ്തു അതിനകത്ത് 15-ാമത്തെ അധ്യായത്തിലെ ആരംഭത്തിൽ തന്നെ പറയുന്നതാണ്, ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്നും പറഞ്ഞ് പരീശന്മാർ വന്നു. സോ ദ സിന്നേഴ്സ് ആൻഡ് ദ ടാക്സ് കളക്ടേഴ്സ് ദേ ആർ അട്രാക്റ്റഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. ദ സെയിം ടൈം ദ ഫാരിസീസ് ആൻഡ് സ്ക്രൈബ്സ് ദേ റിപ്പൽഡ് ഹിം. യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടും അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടും അവന്റെ വചനങ്ങൾ കേട്ട് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ അന്യർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് അവനാവശ്യമുള്ള ചുങ്കക്കാരും പാവികളും അവന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അവൻ അവരോട് ഉപമകളായിട്ട് പറയുവാൻ തുടങ്ങി. ഫാരിസീസെ ക്രിട്ടിസൈസ് ചെയ്തു, അവരെ ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തു. ദ ഫാരിസീസ് ഹാഡ് എ നോളജ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ലോ ആൻഡ് ദ ഡിസയർ ഫോർ എ പേഴ്സണൽ പ്യൂരിറ്റി, യെറ്റ് ദേ ഹാഡ് നോ ലവ് ഫോർ ദ ലോസ്റ്റ് സോൾസ്. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ കുറിച്ച് അവർക്ക് യാതൊരു വിചാരവും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ നമ്മളെയൊക്കെ നഷ്ടപ്പെട്ട കൂട്ടത്തിൽ നിന്നും രക്ഷിച്ച് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ചുങ്കക്കാരെയും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദർ ആർ ത്രീ വേർഡ്സ് സമ്മറൈസ് ദ മെസ്സേജ് ഫോർ ദ ചാപ്റ്റർ. ഈ ഹോൾ ചാപ്റ്ററിലെ മെസ്സേജ് നമുക്ക് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദ ദ ലോസ്റ്റ് ഫൗണ്ട് ആൻഡ് റിജോയ്സ്. ഒന്ന് നഷ്ടപ്പെട്ടു, കണ്ടുകെട്ടി സന്തോഷിക്കുക. ജോയ്, ജോയ് ഓഫ് ദ ഫൗണ്ടർ, ഫൈൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ജോയ്. ജീസസ് സ്പോക്ക് ദിസ് പാരബിൾസ് ടു ആൻസർ ദ അക്യൂസേഷൻ ഓഫ് ദ ഫാരിസീസ് ആൻഡ് സ്ക്രൈബ്സ്. അതുകൊണ്ടാണ് കർത്താവ് ഈ പാരബിളായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ റിലിജിയസ് ലീഡേഴ്സ്, എസ്പെഷ്യലി ജൂയിഷ് ലീഡേഴ്സ് ആൻഡ് റിലിജിയസ് പ്രാക്ടീഷണേഴ്സ്, ദേ ഡിൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് സൺ ഓഫ് മേൻ. ബട്ട് പാപികളായിരിക്കുന്ന മനുഷ്യരെ, ദേ അണ്ടർസ്റ്റുഡ് ഹിം, കം ടു സീക്ക് ആൻഡ് സേവ് ദാറ്റ് വാസ് വിച്ച് വാസ് ലോസ്റ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 19:10 പറഞ്ഞിരിക്കുന്നത്, ഞാൻ കാണാതെ പോയി എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നവരാണ്, ഞാൻ പാപികളെയാണ് അന്വേഷിച്ചിരിക്കുന്നത്, നീതിമാന്മാരെ അല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആദ്യത്തെ ജോയി എന്ന് പറയുന്നത് അതിനകത്ത് ലൂക്കോസിന്റെ സുവിശേഷം 15:1-10 വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ മുൻപിലെ പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം തുറന്നു നോക്കുക, അല്ലെങ്കിൽ അതിന് നോട്ട് എഴുതിയെടുക്കുക. ദ ജോയ് ഓഫ് ഫൈൻഡിങ്, ദ സ്റ്റോറി അബൌട്ട് ദ ലോസ്റ്റ് ഷീപ്പ്, വുഡ് ടച്ച് ദ ഹാർട്ട് ഓഫ് ദ മെൻ ആൻഡ് ബോയ്സ് ഇൻ ദ ക്രൗഡ്. ദ ലോസ്റ്റ് ഷീപ്പ് എന്ന് പറയുമ്പോൾ, ആ ഷീപ്പ് വാസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫുളിഷ്നെസ്. ആ 99 ആടിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ആട്ടിടയനിൽ നിന്നും കണ്ണ് തെറ്റിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പച്ചപ്പുല്ലിന്റെ പുറകെ ഓടിപ്പോകുന്ന ഒരാട്ടിൻകുട്ടിയെ കാണാം, ഒരാടിനെ കാണാം. അതിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താണ് ചെയ്തത്? ആ ആട്ടിടയൻ 99 മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വിട്ടിട്ടോ ഈ നഷ്ടപ്പെട്ടു പോയ ഒരെണ്ണത്തിനു വേണ്ടി പുറപ്പെടുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബിന്റെ തക്സ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ബെർക്കായൽ കയറുന്നുകൊണ്ടുള്ള ആദ്യത്തെ പ്രാർത്ഥന, കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു വന്നവനെ എന്നാണ് തുടങ്ങുന്നത്. കാണാതെ പോയ ആടുകളെ അല്ല, കാണാതെ പോയ ആടിനെ. അപ്പം ഓരോ വ്യക്തികളും ഓരോ ആടായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പോലെ ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു ഗ്രൂപ്പിനെ മുഴുവനുമല്ല. ഇതിനെക്കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ 99 വിട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചലിക്ക് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാരുടെ എഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത്. അത് സ്വർഗത്തിലെ ഏഞ്ചലിക് ഗ്രൂപ്പ്, ഒരു വ്യക്തിക്ക് വേണ്ടി ആ 99 സ്വർഗീയ മാലാകന്മാരെയും വിട്ടിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഷെപ്പേർഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാണാതെ പോയ ഒരാടിനു വേണ്ടി പണിതിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 53:6 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 53 എന്ന് പറയുന്നത് സഫറിംഗ് സെർവന്റ് ആണ്, കാണാതെ പോയ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. നമ്മളെ ആടുകളായിട്ട് രൂപീകരിക്കുന്നു, ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്, നഖചിത്രമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആടിനെ കണ്ടുകിട്ടിക്കഴിഞ്ഞ് അത് 99 ഷീപ്പിനെയും പുറത്തു വിട്ടിട്ട് ഈ ഒരാടിനു വേണ്ടി അന്വേഷിച്ചു പോകുന്ന ആട്ടിടയൻ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിച്ച് ആലോചിക്കുന്നത് ജോയ് ഓഫ് ദ ഷെപ്പേർഡ് എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അതാണ് അവിടുത്തെ ഒന്നാമത്തെ ജോയ് എന്ന് പറയുന്നത്. ദർ ഇസ് എ ഫോർ ഫോർഡ് ജോയ് എക്സ്പ്രസ് വെൻ എ ലോസ്റ്റ് സിന്നർ കം ടു ദ സേവിയർ. നാല് അവസ്ഥാന്തരങ്ങളിലേക്ക് ഈ സന്തോഷത്തെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ദോ നതിങ് ഈസ് സെർട്ടൻ ഇൻ ദ സ്റ്റോറി ബട്ട് ഹൗ ദ ഷീപ്പ് വാസ് ഫെൽറ്റ് ബട്ട് ദർ ഇസ് സെർട്ടൻലി എ ജോയ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ പേഴ്സൺ ഫൗണ്ട് ഇറ്റ്. ആ കണ്ടുപിടിച്ചയാളിന് ഈ ഷീപ്പിന് മനസ്സിലാകുന്നില്ല എങ്കിലും അതൊരു മൃഗമാണെങ്കിലും കണ്ടുപിടിച്ചയാളിന്റെ ഹൃദയത്തിന്റെ ഒരു സന്തോഷം അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദ സ്ക്രിപ്ചർ അപ്പോസ്തലപ്രവൃത്തി 3:8-8:39 ഇവിടെ ഒക്കെ കാണാം. സന്തോഷിച്ച് മുടന്നരൊക്കെ ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്തുകൊണ്ട് ആ ദേവാലയത്തിലേക്ക് പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കിടക്കുന്നില്ല. അവിടെയാണ് സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ് ഉണ്ടായത്. അവനൊരു പിന്നെ രോഗശാന്തി ലഭിച്ചപ്പോൾ ഹി വാസ് എ ലോസ്റ്റ് സിന്നർ ബട്ട് ഹി കെയിം ബാക്ക് ഇൻ ടു എ ന്യൂ ഫോൾഡ് ഫൗണ്ട് ലൈഫ്. അതിനുവേണ്ടിട്ട് നിന്നപ്പോ അവൻ സന്തോഷിച്ച് ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്തുകൊണ്ട് ദേവാലയത്തിലേക്ക് പോയെന്നാണ് പറയുന്നതാണ്. അധ്യായത്തിൽ ഇതുപോലെ തന്നെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നുണ്ട്. ഇസ് ആൻ എക്സ്പീരിയൻസ് വെരിഫൈങ് വിത്ത് ദ ജോയി ഓഫ് സാൽവേഷൻ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ദ ഗോഡ് ഇൻ ദ ഫാമിലി ദർ ഇസ് ദ ജോയ് ഇൻ ഹെവൻ. 15-ാം അധ്യായത്തിന്റെ നമ്മുടെ എടുത്തിരിക്കുന്ന അധ്യായത്തിന്റെ 7-ാം വാക്യവും 10-ാം വാക്യവും വായിച്ചു കഴിഞ്ഞാൽ ഇൻ ദ ഏഞ്ചൽസ് നോസ് ബെറ്റർ ദാൻ വി ഡു ദാറ്റ് വി ആർ സേവ്ഡ് ഫ്രം ആൻഡ് ദേ റിജോയ്സ് വിത്ത് അസ്. അതാണ് സ്വർഗത്തിലെ മാലാകന്മാരെ നമ്മളെ നഷ്ടപ്പെട്ട പോയൊരു പാപി തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ അനുസരിച്ച് മാറി. 1:99 അല്ലെങ്കിൽ ഒരു പാപിക്ക് വേണ്ടി 99 നീതിമാന്മാരെ അല്ലെങ്കിൽ ഏഞ്ചലിക് ഗ്രൂപ്പിനെ തിരിച്ചു വിട്ട് സ്വർഗത്തിൽ വിട്ടിട്ട് പോന്ന ആ കർത്താവിനെ സന്തോഷിപ്പി. ദാറ്റ്സ് എ ജോയ്. 2-ാമത്തേത് 8-ാം വാക്യം തൊട്ട് 10-ാം വാക്യം വരെ ദ ഷീപ്പ് വാസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഫൂളിഷ്നസ് ബട്ട് ദ കോയിൻ വാസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ് ദ കെയർലെസ്നസ്. അതാണ് ഒരു 10 കോയിൻ കിട്ടിയിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യഹൂദ സമ്പ്രദായത്തില് ഒരു സ്ത്രീ അവളെ ബിട്രോത്തൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ബ്രൈഡ് ഗ്രൂം അവൾക്കൊരു സമ്മാനം കൊടുക്കും. അത് അവന്റെ ഇക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ച് ചിലപ്പോൾ വെള്ളി നാണയം 10 വെള്ളി നാണയമായിരിക്കും അല്ലെങ്കിൽ 10 സ്വർണ്ണ നാണയമായിരിക്കും. ഇവയൊരു സഞ്ചിയായിട്ട് കെട്ടി ഇവരുടെ തലയ്ക്ക് ചുറ്റും ഇത് കെട്ടിയിട്ട് കൊണ്ട് നടക്കും വിവാഹ ദിവസം വരെയും. ഈ സമ്പ്രദായത്തിനെയാണ് അവര് ഈ ലോസ്റ്റ് ഷീപ്പ് ലോസ്റ്റ് കോയിൻ എന്ന് പറയുന്നത്. ഇവളിത് എല്ലാ ദിവസവും എടുത്ത് വൃത്തിയാക്കി തുടച്ച് നല്ല ഷൈനിങ് ചെയ്ത് ഇവൾ കീപ്പ് ചെയ്യണം. അവളുടെ കെയർലെസ്നെസ് കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്നത്തെ പാലസ്തീൻ നാട്ടിലെ വീടുകളിലൊക്കെ വെളിച്ചം കയറുവാനായിട്ട് വലിയ പ്രയാസമൊക്കെ ആയതുകൊണ്ട് അവർ വിളക്ക് കത്തിച്ച് അവിടെയെല്ലാം നോക്കി അടിച്ച് ആ ചാക്കിന്റെ ഇടയിന്നോ ഇടുന്നോ അവൾ അത് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിക്കുന്നതിന് ഇല്ല എന്നെങ്കിൽ അവളുടെ വിവാഹം തന്നെ മാറിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതിൽ നിന്നായിരിക്കാം നമുക്ക് നമ്മളുടെ ഈ വിവാഹത്തിന് എൻഗേജ്മെന്റ് റിംഗ് എന്ന് പറയുന്ന ഇന്ന് കൊടുക്കുന്നത്. അവളുടെ തലയിലെ ചുറ്റിയ തലയാഭരണം 10 കോയിൻസ് ആണ്. 10 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ്. അത് ദൈവത്തിന്റെ കംപ്ലീറ്റ്നെസ്സിനെ കാണിക്കുന്നു. 10 കമാൻഡ്മെന്റ് എന്നുള്ളതുണ്ട്. ഇങ്ങനെ 10 പല സംഗതികളൊക്കെ ഉണ്ട്. ആ ന്യൂമറോളജിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ആ കോയിൻസ് എന്ന് നഷ്ടപ്പെട്ടെന്ന് പോയെന്ന കോയിൻസ് എന്ന് പറയുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇതാണ്. ആ സ്ത്രീ അവൾ വിവാഹിതയാകുന്നതിന് വേണ്ടിയിട്ട് അവളെ എൻഗേജ്മെന്റ് കൊടുത്തിരിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ വിവാഹം തന്നെ അവതാളത്തിലാകും. അതുകൊണ്ടാണ് അവൾ അത് നഷ്ടപ്പെട്ട കോയിൻ കണ്ടുകിട്ടി കഴിഞ്ഞപ്പോൾ അവളുടെ അയൽവാസികളെയും ചാർച്ചക്കാരെയും എല്ലാം വിളിച്ചു പറഞ്ഞു എനിക്ക് അത് കിട്ടുന്നു കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് വിവാഹം നടക്കും, എന്നോട് കൂടി നിങ്ങൾ സന്തോഷിപ്പിട്ട് ജോയ് ഓഫ് ദ ബ്രൈഡ്. നഷ്ടപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ സന്തോഷമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദ ബീയിങ് ഔട്ട് ഓഫ് പ്ലേസ് ആയിക്കാതെ അവളെ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. 2-ാമത്തെ ഉപമയാണ്. 3-ാമത്തെ ഉപമയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് പ്രോഡിഗൽ സൺ. ഈ പ്രോഡിഗൽ സൺ എന്ന് പറയുമ്പം നമ്മൾ മലയാളത്തിൽ അതിനെ പിന്നെ ദൂർത്തൻ എന്നോ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഈ മലയാളം കേട്ട് മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ നശിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ പ്രോഡുകൾ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇസ് എ വേസ്റ്റ് ഫുൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നമ്മൾ കാണാം ചില ആൾക്കാരെ, പ്രത്യേകിച്ച് ഞാൻ ആൾക്കാരെ ഒന്നും പറയുന്നില്ല, അവർ ചില ആൾക്കാരെ നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യും. ഷീ ഓർ ഹി ഇസ് എ പ്രോഡിഗൽ യൂസർ ഓഫ് ക്രെഡിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് യൂസർ ഓഫ് ദ മണി. നമുക്ക് വരവിൽ കൂടുതലായിട്ട് ചെലവാക്കുന്ന ആ വേസ്റ്റ്ഫുൾ സ്പെൻഡറിനെയാണ് പ്രോഡുകൾ എന്ന് പറയുന്നത്. പ്രോഡുകളായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവന് കിട്ടിയിരിക്കുന്ന അവകാശങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവന് ആ രാജ്യത്തിൽ നിന്ന് പോയിട്ട് അവൻ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ദൂർത്തനായിട്ട് ജീവിച്ച് അവസാനം യഹൂദൻ ചെയ്യാത്തതായിട്ട് പന്നിയെ കൂടെ മേയിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന യവനത്തിന് അവന് തിരിച്ച് സുബോധമുണ്ടാകുമ്പോൾ അവന് റിപ്പൻഡൻസ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് തിരിച്ച് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് നിവൃത്തിയുള്ളൂ, ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തിരിച്ചു വരുന്നു. അതാണ് അവന്റെ അപ്പൻ പറഞ്ഞിരിക്കുന്നത്, എന്റെ മകൻ മരിച്ചവനായിരുന്നു 24-ാമത്തെ വാക്യത്തിൽ. അതുകൊണ്ട് 32-ാമത്തെ വാക്യത്തിലും പറഞ്ഞു, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു. എന്തുകൊണ്ടാണ് രണ്ടു പ്രാവശ്യം മരിച്ചവനായിരുന്നു പറയുന്നതിന്റെ കാരണം തന്നെ ഡ്യൂട്രോണോമി 21:18-21 വായിച്ചാൽ കാണാം. ഒരു മാതാപിതാക്കളെ തന്റെ സ്വന്തം മക്കള് അവർക്ക് ലഭിച്ചിരിക്കുന്ന പിന്നെ ആനുകൂല്യങ്ങൾ മുഖേന അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി വാങ്ങി അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിയുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ യഹൂദ സമ്പ്രദായം അനുസരിച്ച് അവരുടെ ഗേറ്റിന്റെ മുകളിൽ കൂടുന്ന ആ സൻഹെദ്രി സംഘം അല്ലെങ്കിൽ അവരുടെ സൻഹെദ്രി സംഘം എന്ന് മുഴുവൻ പറയാൻ പറ്റത്തില്ല, എങ്കിലും അന്നത്തെ നിയമം അനുസരിച്ച് കൂടുന്ന ആ ഒരു കോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ അവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ മകനെ പിന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് വരെയുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ നമ്മൾ കാണാം. മാതാപിതാക്കളുടെ സ്വത്തുകൾ കെട്ടിക്കഴിഞ്ഞു മാതാപിതാക്കളെ എടുത്തുകൊണ്ട് അമ്പലത്തിന്റെ മുൻപിലും പള്ളിയുടെ മുൻപിലും മറ്റ് വഴിസ്ഥല പൊതുസ്ഥലങ്ങളിലൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളുണ്ട്. ആ മക്കളെയാണ് ഇതുപോലെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം അന്നത്തെ കാലത്ത് യഹൂദസഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് എന്റെ മകൻ മരിച്ചവനായിരുന്നു, രണ്ടു പ്രാവശ്യം പറഞ്ഞു അവൻ മരിച്ചവനായിരുന്നു എന്ന്. അവനെ ജീവിച്ചിനോട് കിട്ടിയതുകൊണ്ട് ആ പിതാവിന്റെ സന്തോഷം ഇസ് ദ ജോയി ഓഫ് ദ ഫാദർ. അത് തന്നെയാണ് ലോസ്റ്റ് സിന്നേഴ്സ് തിരിച്ചു വരുമ്പോൾ ദൈവത്തിന് നമുക്കുള്ള സന്തോഷം കാണിച്ചിരിക്കുന്നുണ്ട്. ആ സന്തോഷ അനുഭവത്തിലേക്ക് വരുന്നതിനും ആ സന്തോഷം നമുക്ക് പങ്കിടുന്നതിനുമായിട്ട് ആണ് ദ ജോയി ഓഫ് റിട്ടേണിങ്. മുടിയനായ പുത്രന്റെ ഉപദേശം അതിനകത്ത് ഒരുപാട് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ വിടുകയാണ് അതുകൊണ്ട്. സോ ഇറ്റ് വാസ് എ ജോയ്. രണ്ട് നമ്മൾ മൂന്ന് ജോയെ ഇവിടെ കണ്ടു. ആൻഡ് എവരിഡേ ദിസ് ഇസ് ദ ചാപ്റ്റർ. നമുക്ക് സന്തോഷം ജോയ് കാണാം. ദ എൽഡർ സൺ മാത്രമാണ് അവിടെ സന്തോഷിക്കാതെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അത് തന്നെ വേറെ ഒരു പ്രസംഗത്തിന്റെ വലിയൊരു സബ്ജക്റ്റാണ് ഈ എൽഡർ സണ്ണിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് പ്രോഡിഗൽ സൺ, ഹി വാസ് ലോസ്റ്റ്, വേഴ്സ് 24. ജീസസ് ക്രൈസ്റ്റ്, ഐ ആം ദ വേ. അവനെ നഷ്ടപ്പെട്ടു പോയവനാണെങ്കിലും ഈ ജീസസ് ക്രൈസ്റ്റ് സെഡ് ഐ ആം ദ വേ. ഹി വാസ് ഇഗ്നോറന്റ്, വേഴ്സ് 17-17. ഐ ആം ദ ട്രൂത്ത്. അവൻ മനസ്സിലാക്കാൻ അസത്യമായിട്ട് പോയി, സത്യം മനസ്സിലാക്കാതെ അവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്. അതുപോലെ ഹി വാസ് ഡെഡ് 24 ആൻഡ് ഐ ആം ദ ലൈഫ് ക്രിസ്തു പറഞ്ഞ ലൈഫ്. അതിലേക്ക് തിരിച്ചു വരുന്നതിനും അവരുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും, അതായത് നഷ്ടപ്പെട്ടു പോയ ആടിനും നഷ്ടപ്പെട്ട കോയിൻ ലഭിച്ച സ്ത്രീക്കും അതുപോലെ നഷ്ടപ്പെട്ട പുത്രനെ കിട്ടിയ പിതാവിനോടൊപ്പം സന്തോഷിക്കുന്നതിനും ദൈവമായ കർത്താവ് നിങ്ങളെയും നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചു വന്ന് ആ പിതാവിനോടും ആ സമൂഹത്തോടും കൂടി ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാറ്റ് ഈസ് ദ ജോയ് ഓഫ് ദി ലോസ്റ്റ് വൺ ആൻഡ് ഇസ് ദ ജോയ് ഓഫ് ദി ചാപ്റ്റർ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.
താങ്ക് യു അച്ഛാ. ഇന്ന് ഐസക് അച്ഛന് ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ഒരു അത്യാവശ്യത്തിന് പോയതാണ്. അതുകൊണ്ട് സാധാരണ അച്ഛനെ ഏറ്റെടുക്കുന്ന ചുമതല ഇന്ന് ഞാനെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ വളരെ അധികം ആഴമായ ഒരു ആശയമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് ഇന്ന് നൽകിയത്. ആശയം ആഴമായ ആശയം എന്ന് തന്നെ വളരെ ഗൗരവമായിട്ടൊരു ചിന്തയാട്ടോ. പക്ഷെ അച്ഛനത് പറഞ്ഞപ്പോൾ എത്ര പേർക്ക് അത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ വളരെ 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 ഗൗരവത്തോടും നമ്മളെ ഒരുപാട് സ്പർശിക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞത്. ഈ നഷ്ടങ്ങള് പറ്റിയ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആളുടെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു സന്തോഷം, അതിന് അച്ഛനെടുത്ത മൂന്ന് ഉദാഹരണം വളരെ ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താണ് യഥാർത്ഥ സന്തോഷം എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് അച്ഛൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോയത്. അതായത് ഒരു അപ്പന്റെ സന്തോഷം, മകൻ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന അപ്പന്റെ സന്തോഷം, അതുപോലെ നാണയം നഷ്ടപ്പെട്ടു പോയതിന് ശേഷമുണ്ടായ അത് തിരിച്ചു കിട്ടുമ്പോൾ സ്ത്രീയുടെ സന്തോഷം, അതുപോലെ തന്നെ ആടിനെ തിരിച്ചു കിട്ടുന്ന ഇടയന്റെ സന്തോഷം. അപ്പൊ ഈ മൂന്ന് സന്തോഷങ്ങളും എത്തിക്കുന്നത് ഈ സ്വർഗത്തിലെ അപ്പന്റെ ഒരു സന്തോഷത്തെ പറ്റിയാണ്. ദൈവം എപ്പോഴാണ് സന്തോഷം പറഞ്ഞ വലിയൊരു ആശയമാണ് അത്. ദൈവം എപ്പോഴാണ് സന്തോഷിക്കുന്നത്? ദൈവം സന്തോഷിക്കുന്നത് തന്റെ സൃഷ്ടിയെ മുഴുവൻ തിരിച്ചെടുക്കുമ്പോഴാണ്. തന്റെ സൃഷ്ടിയെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരു അവസരം ഈ അപ്പൻ ഉണ്ടാകുമ്പോഴാണ് ഈ അപ്പന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത് വളരെ 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 ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമാ, ഈ 99 വിട്ടേച്ച് ഒന്നിനെ കാണാതെ പോകുമ്പോൾ ഈ 99 പറ്റി ഗൗരവം ഒന്നും ദൈവത്തിനില്ലയോ എന്ന് ചോദ്യമില്ലേ? സത്യം. പക്ഷേ ഈ 99 ദൈവം ചുമ്മാ ഇങ്ങനെ ഒന്നു പോയതോടെ ഇട്ടതല്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ഒരുപക്ഷെ നമുക്ക് അതിനെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ടാണ് ഒന്നിനെ ഈ പിതാവ് ക്രിസ്തു തേടി വന്നത്. എന്തിനാണ് ഈ ഒന്നിനെ തേടി വന്നതെന്ന് അറിയാമോ? അതാണ് അച്ഛൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, പൂർണ്ണത എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. നമ്മൾ ഈ വേദവസ്തുവൊക്കെ വായിക്കുമ്പോഴ് നമ്മളെ വാക്യത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ചില ആശയങ്ങൾ, ചില സയൻസ് പഠിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ വേദവസ്തു പറഞ്ഞിട്ട് എന്നാ പിന്നെ ഇങ്ങനെ, അതൊന്നുമല്ല. വാസ്തവത്തിൽ നമ്മൾ ഒരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിന് അപ്പുറമായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തെ കൂടെ കാണുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പാടാണ്. നമ്മുടെ ഒരു ചിന്തയൊന്നും അത്ര എത്തുകയില്ല. അത് വിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും ചിന്തകളെ എത്തത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ 100 ആടുകൾ ഉണ്ട്, ഈ 99 ഉണ്ടോ നല്ലതായിരുന്നു, ഈ 99 വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു. അവര് ആ നല്ലതായതുകൊണ്ട് ഈ 99 നഷ്ടപ്പെടാതെ ഈ അപ്പന്റെ അടുത്ത് തന്നെ നിന്നു. അതുകൊണ്ട് ഈ അപ്പന് എളുപ്പമായി 99 പിതാവിനെ ഏൽപ്പിക്കാനായിട്ട്. പക്ഷെ ഈ ഒന്നെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതാ, അത് മരിച്ചുപോയത്. ഈ മരിച്ചുപോയ ഈ ഒന്ന് എങ്ങനെ മരിച്ചതാ? പാപത്തിൽ വീണ് മരിച്ചതാ. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ന്യായവിധിയില് ചേരാത്ത ഒന്നാണ്. അപ്പൊ വാസ്തവത്തിൽ ദൈവത്തിന് ക്രിസ്തുവിന് എന്ത് ചെയ്യാമായിരുന്നു? ഈ 99 ഉണ്ടല്ലോ അത് മതി, മറ്റവൻ ഒന്നിനും കൊള്ളാത്തവന പോകട്ടെന്ന് പറഞ്ഞാൽ കൊല്ലായിരുന്നു, അവനെ നരകത്തിലിടായിരുന്നു. പാപിയാ, നരകത്തിന് യോഗ്യവനവൻ, നരകത്തിന് യോഗ്യനായതുകൊണ്ട് അവൻ മരിച്ചത്. കാരണം ചെയ്യാ, നമ്മളറിയാവില്ല ഈ മുടിനാപത്തിന്റെ കഥ പറയുമ്പോഴത്തേക്ക് എല്ലാ കൊള്ളരുതാമയും കേട്ട് അപ്പന്റെ അവനൊരിക്കലും രക്ഷയ്ക്ക് സാധ്യതയില്ല. രക്ഷയ്ക്ക് സാധ്യതയില്ലാത്തത് അവനെയും തേടി ഈ അപ്പൻ കാത്തിരിക്കുന്നുണ്ട്. വെറുതെ കാത്തിരിക്കുകയൊന്നുമല്ല, ചുമ്മാ ഒരു ചായ പിടിച്ച് വെറുപ്പ് പറഞ്ഞു ഞാൻ ചുമച്ചിരിക്കുകയല്ല, പ്രാർത്ഥനയോടെ കാത്തിരുന്നു എന്നുള്ളതാണ്. എന്തിനാ ഈ പ്രാർത്ഥനയോട് കാത്തിരുന്നത് എന്തെന്ന് അറിയാമോ? ഈ ഒന്നിൽ അപ്പന്റെ ആത്മാവുണ്ട്. പറഞ്ഞു മനസ്സിലായ? ഈ ഒന്നില് പിതാവിന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഈ ഒന്നിൽ, നഷ്ടപ്പെട്ട ഒന്നിലുള്ളത് കൊണ്ടാണ് ഈ നരകയോഗ്യനായ നരകത്തിൽ പെടാൻ സാധ്യതയുള്ള സ്വർഗരാജ്യത്തിന്റെ പടിക്ക് പോലും കയറ്റാൻ കൊള്ളാത്തവനെയും ഈ കാത്തിരുന്നുകൊണ്ട് കൊണ്ടെത്തിച്ചു എന്ന് അപ്പന്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുന്നു മാത്രമല്ല, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആ ക്രിസ്തുവിന്റെ ശരിക്കും നമ്മൾ വേദോസമൊക്കെ വായിക്കുമ്പോൾ ആരാണ് ക്രിസ്തു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വളരെ സങ്കടത്തോടെ തിരിച്ചറിയുന്നത്. യഥാർത്ഥ അപ്പന്റെ ക്രിസ്തു ആണെന്നുള്ളത് വെളിപ്പെടുത്തുന്നത്, ഒന്നിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന. അതുകൊണ്ട് ഈ ചിലപ്പോഴും നമ്മളൊക്കെ ചോദിക്കും, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ടോ? ഈ ചോദ്യമൊക്കെ ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം ഇതാ, മരിച്ചു കഴിഞ്ഞ് തിന്മ ചെയ്ത ഒരാൾക്ക് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്തെ നമുക്കത് ചിന്തിക്കാൻ പാടാം. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ആ 100% നമ്മൾ, കാരണം ദൈവം ഒന്ന് ആ പൂർണ്ണത, രണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഓരോ മനുഷ്യരിലും ഉണ്ട്. ആ ആത്മാവിനെ കണ്ടെത്താൻ ആ മനുഷ്യബുദ്ധം വന്നിരിക്കുന്നത്, അത് വീണ്ടെടുത്ത് അതിനുശേഷവും പ്രാർത്ഥിച്ച് ഒരു അനുതാപത്തിൽ കൂടി. കാരണം ഈ അപ്പൊ ചോദിക്കും, ഈ മകന് കിട്ടുന്ന ശേഷി ഒന്നുമില്ലയെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. ഇവൻ ഈ സുഖവാസം കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയാണ് അവന് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുന്നത്, അവനെ പറ്റി ഏറ്റവും വലിയ ശിക്ഷണം എന്ന് പറയുന്നത്. അവനെ തിരുത്തപ്പെടുന്ന അവിടെയാണ്, അവന് കിട്ടുന്ന അനുതാപത്തിന്റെ സമയമാണ്, കണ്ണുനീരിന്റെ സമയമാണ് അവന്റെ ജീവിതത്തിന്റെ തിരുത്തപ്പെടലിന്റെ സമയം. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ സകല സൃഷ്ടികളും ദൈവത്തിൻ്റെതാ. ദൈവം ആ സകല സൃഷ്ടികളെയും ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടെടുത്തിരിക്കുന്നുള്ളതിന്റെ ഒരു വലിയ അച്ഛൻ പറഞ്ഞ വലിയൊരു ആശയം തന്നെയാണ് ആ ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം അച്ഛൻ പറയുകയുണ്ടായില്ലേ, ആ നഷ്ടപ്പെട്ടു പോയ നാണയം. വാസ്തവത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ നാണയം വളരെ ചെറുതാ, പക്ഷെ ചെറുതായിട്ടും അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷത്തോടെ നാട്ടുകാരെ എല്ലാം വിളിച്ച് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയതിന്റെ 10 ഇരട്ടി ചെലവാ. ഏതെങ്കിലും ആത്മീക ഗ്രന്ഥത്തിൽ ഇങ്ങനൊരു മണ്ടം ക്രിസ്തുവിനെ നമുക്കറിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, ഒരുപക്ഷെ ഞാൻ അല്പമൊക്കെ ഹിന്ദുവിസവും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ അവിടെ എങ്ങും കണ്ടിട്ടില്ല ഈ ലോജിക്. കാരണം അതൊക്കെ ലോജിക്കിന്റെ ബുക്കാണ്. പക്ഷെ ആ ലോജിക്കിന് അപ്പുറം എന്തുകൊണ്ടാണെന്നറിയാമോ അത്രയും സന്തോഷം ഉണ്ടാകാൻ കാരണം? ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു സംഗതി, ഓരോ നിങ്ങളുടെ വെഡിങ് റിംഗ് ആകട്ടെ, നിങ്ങളുടെ നഷ്ടപ്പെടുക, നഷ്ടപ്പെട്ടതിന് ശേഷം അത് ഒരാൾക്ക് കിട്ടി. ആ ആള് പറയുകയാണ് നിങ്ങൾക്ക് വെഡിങ്ങിന് തരാം, വെഡിങ് തരാം, പക്ഷെ അതിന്റെ 10 ഇരട്ടി കാശ് തരാങ്കി തരാം. നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വാങ്ങിക്കും. കാരണം എന്നറിയാമോ, അതിന്റെ പണത്തിനേക്കാൾ വലുതാണ് ആ ബന്ധത്തിന്റെ മൂല്യം. അപ്പൊ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ദ്രഹ്മകളെ കൊണ്ട ദ്രഹ്മ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സംഗതികളെക്കാൾ വലുതാണ് ഈ ദ്രഹ്മ കിട്ടാൻ അവൾക്ക് ദ്രഹ്മയോടുള്ള അവരുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ്. മനുഷ്യനെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു നിസ്സാരമാണ്, ഒരു പൊടി പോലെയുള്ളതാണ് പറയുന്നത്, ഒരു പുല്ല് പോലെയുള്ള രാവിലെയോട്. പക്ഷേ ആ നൈമിഷിക ജീവിതത്തിന്റെ അവസ്ഥയെ മനുഷ്യനുള്ളെങ്കിലും ആ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ദൈവം കൊടുക്കുന്ന മൂല്യം വരുന്ന ആ അവന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവാത്മാവിന്റെ മൂല്യം വരുന്ന ആ ദൈവാത്മാവിന്റെ മൂല്യമുള്ളത് കൊണ്ടാണ് അതിനേക്കാൾ ചെലവ് വന്നാലും അത് നേടിയെടുത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇതാക്ക് വേണം സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കിട്ടി പോക്കറ്റ് വെച്ചോണം. പക്ഷേ ആ സന്തോഷം, ആ സഹിക്കാൻ വയ്യാത്ത സന്തോഷം നാട്ടുകാരെക്കാൾ വിളിച്ചറിയിക്കുകയാണ്, എനിക്ക് എന്റേത് തിരിച്ചു കിട്ടി. അപ്പൊ നാട്ടുകാർ മുഴുവൻ മനസ്സിലാക്കുന്നത് എന്താണ്? ആ വസ്തുവിനോടുള്ള അവളുടെ അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ക്രിസ്തു മനുഷ്യനോടുള്ള ക്രിസ്തുവിന്റെ അറ്റാച്ച്മെന്റ് ലോകം മുഴുവൻ അറിയുക ആ സന്തോഷത്തിന്റെ എക്സ്പ്രഷനിൽ കൂടി മനസ്സിലാകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വലിയ സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഗൗരവമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കേണ്ട, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കേണ്ട ആവശ്യമാണ്. അച്ഛൻ വളരെ വളരെ ഒരു വളരെ ആഴമായിട്ട് അച്ഛൻ അത് പറഞ്ഞു തന്നത്. ഒരുപക്ഷെ അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. വലിയ വളരെ ഗൗരവത്തോട് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം കാണിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും ആ അപ്പനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം. അതച്ഛൻ അത് പറയുകയുണ്ടായില്ലേ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭാരമാകുന്ന മക്കളായിട്ടല്ല, ദൈവത്തിന്റെ സ്നേഹമാകുന്ന മക്കളായിട്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സന്തോഷത്തിന് കുറെ കൂടെ മാറ്റമുണ്ടാകും എന്നാണ് എന്റെ ഒരു വിചാരം. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒക്കെ നമുക്കിടയാകട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ആഴമായിട്ടുള്ള വാസം നല്ല രാത്രി ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛ മറ്റാരെയും കിട്ടിയില്ല അച്ഛൻ പ്രസംഗിക്കണം. പക്ഷെ ഒരു മണിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനത് സ്വീകരിക്കുകയും നമ്മളെ ആഴമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരാശയം പറഞ്ഞു തന്ന് നമ്മളെ അച്ഛൻ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ഈശോയച്ഛനുള്ള സ്നേഹവും നിങ്ങളെല്ലാവരുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേരുകൾ വായിക്കുന്നത് നമ്മൾ സാധാരണ ഓർക്കാറുള്ള ആളുകളുടെയൊക്കെ വായിക്കാം. എഡ്മണ്ടിൽ കുഞ്ഞുമനങ്കൾ, അതുപോലെ തന്നെ ടോബി, സേറ മോളി, സജി ആൻഡ് റഹാൻ, ജോയൽ, ജോജി മാത്യു, ജോയൽ, ഫാൻസി, ലളിത, ജിമ്മി, ആലീസ് ജോസഫ്, സാറാമ, തമ്പി, പെണ്ണമ്മ, പിന്നെ വേറെ എല്ലാം പ്രത്യേകിച്ച് പറയാനുള്ള ഞാൻ സാധാരണ കഴിഞ്ഞ ആഴ്ചകളിൽ ഓർപ്പിച്ചതാണ് എന്റെ രംഗിള് അച്ഛനും അച്ഛന്റെ ഇളയ സഹോദരനും. ഇളയ സഹോദരന്റെ നില വളരെ ക്രിട്ടിക്കലാണ്, വലിയ സാധ്യതയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിലായിരുന്നു, ഇനിയിപ്പം ഈ ആഴ്ച വെന്റിലേറ്ററിൽ നിന്ന് എടുക്കുന്ന ഒരു അവസ്ഥയിലാണ്. എല്ലാ പ്രതീക്ഷയും പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മള് ഈ ഒരു ദൈവത്തിന്റെ ലക്ഷ്യം നടപ്പാക്കാൻ നമ്മൾ അനുസരിക്കുക എന്നുള്ളതല്ല, ഞങ്ങളെല്ലാവരും ആ ഒരു ചിന്തയിലേക്കാണ് കടന്നു വരുന്നത്. എല്ലാത്തിനും അതിജീവിക്കാനുള്ള സന്തോഷത്തോടുകൂടി വിടാനുള്ളൊരു മനോഭാവത്തിലേക്കാണ്. തീർച്ചയായിട്ടും ദൈവം തരുന്നൊരു ശക്തിയാണ്, തുറന്നും പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ സങ്കടമായിട്ട് മറ്റൊന്നും അറിയിക്കാനുള്ളത്, എക്കെ ചെറിയാനച്ചന്റെ മകൻ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ കാനഡയിൽ വെച്ചൊരു അസ്വസ്ഥതയുണ്ടായി അഡ്മിറ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 48 വയസ്സേ ഉള്ളൂ. അതും പ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദനയും പ്രയാസവും ഉണ്ട്. തീർച്ചയായിട്ടും ലോകം നമുക്ക് സമ്മാനിക്കുന്ന വേദനകൾ അനവധിയാണ്. പക്ഷെ ലോകത്തിന്റെ ലോകം ഒരുക്കുന്ന വേദനകളിൽ നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരാതെ അതിനെ ഉൾക്കാഴ്ചയോട് കാണുകയും ആ വേദനയിൽ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ ഉയരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ഹ്രസ്വമായ ജീവിതത്തിന്റെ ഒരു ആഴവും അടിസ്ഥാനം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അച്ഛനും അച്ഛനെയും അച്ഛന്റെ മകനും ഈ മരിച്ച ആളുടെ സഹോദരനും അച്ഛനാണ് കോളച്ചൻ. അതൊക്കെ വളരെ സങ്കടത്തിലാണ്. എങ്കിലും ഞാൻ കഴിഞ്ഞ ആഴ്ച കോളച്ചനെ കാണാനിടയായി ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലും. അച്ഛനും വളരെയധികം വേദനയുണ്ടെങ്കിലും ആ വേദന മറന്നുകൊണ്ട് പ്രത്യാശയോടെ ആ പ്രയാസങ്ങളെ അതിജീവിക്കുന്നു എന്നുള്ളത് ദൈവം നൽകുന്ന വലിയൊരു നമ്മളെ വിശ്വാസം നമുക്ക് ഒരുക്കുന്ന വലിയൊരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു പവറാണ്. സംശയമൊന്നുമില്ല. ഈ സംഘടനയിൽ നമ്മളെ സംഘടനയിലൊക്കെ എല്ലാവരെയും ദൈവം പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ വന്നിയ സക്കറിയ റമ്പാച്ചൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേർന്ന് നൽകുന്നതായിരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധരോ ഹായിക്കും സ്തുതി ആദ്യം മുതൽ നേകം തന്നെ. ബറക്കുമോ സർവാധിപതിയും കാരുണ്യവാനുമായ ദൈവമായ കർത്താവെ, ഓരോ ദിവസം ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചുരിഞ്ഞു നൽകുകയും പ്രത്യേകിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കുകയും വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള മനസ്സുധൈര്യം പകർന്നു കൊടുക്കുകയും ഞങ്ങളെ ചിറകിന്റെ കീഴിൽ മറച്ചുകൊള്ളുകയും ഓരോ ദിവസം ഞങ്ങളെ ഞങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ തിരിച്ചു വരുത്തുകയും ഞങ്ങൾ വീണു പോകുമ്പോൾ ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ. ദൈവമേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം നീ അറിയുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ നീ കൈവിടരുതേ. ഞങ്ങളുടെ അവസ്ഥകളിലൊക്കെയും ഞങ്ങളെ സഹായിച്ച് അന്ധകാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരു മാർഗമില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങയുടെ പ്രകാശം ഞങ്ങൾക്ക് അയച്ചു തരണമേ. അങ്ങയുടെ പ്രകാശം കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ മറന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളൊക്കെയും അതിനെ സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ. ദൈവമായ കർത്താവെ, രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. അതിനെയൊക്കെ അതിജീവിക്കുവാനും അതിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്നെ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ കുരുടനായ മനുഷ്യൻ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളെ നീ ഉപേക്ഷിക്കരുതേ. ആ ഒരു ആട് വഴിതെറ്റിപ്പോയതുപോലെ ഞങ്ങളുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഞങ്ങളെ തിരിച്ചു വരുത്തണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ തോളിൽ ഞങ്ങളെ ഏറ്റുകൊണ്ട് ഞങ്ങളുടെ മുറിവുകളും ഞങ്ങളുടെ വേദനകളൊക്കെയും സുഖപ്പെടുത്തുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിലും ഇടങ്ങളിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വക്താക്കളായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വേദനകളൊക്കെ മുറുകെ പിടിച്ച് മറ്റുള്ളവരുടെ വേദനകളൊക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പേരുകളോർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്ത് കേൾപ്പരമേൽപ്പിക്കുന്നു. ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന പലരും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നു. ദൈവമായ കർത്താവെ, അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓർക്കുന്ന രോഗികളെല്ലാവരെയും അവിടെ നീ ആശ്വസിപ്പിക്കണമേ, കൂടുതൽ ശക്തീകരിക്കണമേ. ക്രൈസ്തവ ജീവിതം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുപരിയായി ആ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒരു സന്തോഷമുണ്ടെന്ന് തിരിച്ചറിയുവാൻ, സന്തോഷത്തിൽ ജീവിക്കുവാൻ അവരെ നീ പ്രേരിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾ നിന്നെ തിരിച്ചറിയുവാനും വാക്കിന് മാത്രമല്ല പ്രവൃത്തിയിലും ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹവും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകണമേ. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധനങ്ങളിൽ പരസ്പരം കൂടുതൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അവരെ നീ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. അവർക്ക് നല്ല കൂട്ടുകാരെ നീ പ്രദാനം ചെയ്യണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്ക് നീ പകർന്നു കൊടുക്കണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങയുടെ വചനങ്ങളിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുവാൻ അവരെ നീ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും ഞങ്ങളുടെ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന തിരുവേണിയെയും ഞങ്ങളുടെ എല്ലാ വൈദികരെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും മറ്റുള്ളവർക്ക് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ സഹായിക്കുവാനും കരുതുവാനും മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ പല അവസ്ഥകളിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. നല്ലൊരു ദിവസം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. വരുന്ന ദിവസങ്ങളൊക്കെയും അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ സഹായിക്കണമേ. നെഗളിക്കുവാനോ അഹങ്കരിക്കുവാനോ ഞങ്ങളെ നീ ഇടയാക്കരുതേ. താഴ്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. പരിശുദ്ധ മാതാവിന്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മോർത്തോമാ സ്ലീഹായുടെയും ഓർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെയും പരിമലമാർ ഗ്രിഗോറിയോസിന്റെയും വട്ടശ്ശേരിമാർ ദിവനാസിയോസിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ തന്നെയുള്ള ദൈവമേ, എന്നത് വാദൻ ഞടവേശയുടെ സ്വർ മുട്ടുന്നു.
ആശീർവാദനായിരുന്നാം. നല്ല ദൂ നൽകിയ ബഹുമാനപ്പെട്ട വി സി ആർ എസ് എച്ചിനോട്, നേതൃത്വം നൽകുന്ന എല്ലാവരോടും, പങ്കാളികളാകുന്ന എല്ലാവരോടും, പ്രത്യേക സന്തോഷ സ്നേഹം അറിയുന്നു. കണ്ണുനീരിന്റെ താഴ്വരകളിൽ നമ്മൾ കർത്താവിനെ കണ്ട് കർത്താവിനെ അനുഭവിച്ച് ആത്മീയമായി ജീവിക്കാൻ നോക്കണം. പ്രാർത്ഥനാപൂർവ്വരുങ്ങാം. എല്ലാ കൃപകളും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകാൻ നോക്കണം. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ജഗജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവേയും ഞങ്ങളെല്ലാവരുടെ കൂടെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരുടെ കൂടി ഞങ്ങളുടെ നോർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടി വേദനയിലും പ്രയാസത്തിലും വേർപാടിന്റെ ദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് കൂടി സഭയോട് സമൂഹത്തോടുകൂടി വിശ്വാസികളെല്ലാം വാങ്ങിപ്പോരോട് കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ചിന് സജീവമായ നേർത്ത് നൽകി നമ്മൾ അനുഗ്രഹിക്കുന്ന ഭദ്രാസമത്ര പോലത്തെയുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് പകർന്നു നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട വി ശിവരസിനുള്ള സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള ഒന്നിറം പാച്ചൻ, അതുപോലെ തന്നെ മാമനച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ചിന് ബൈബിൾ വായിച്ച ജോളിയാന്റി, പറയാൻ പറഞ്ഞ ജോളിയാന്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. പ്രത്യേകമായിട്ടുള്ള ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും രേഖപ്പെടുത്തുന്നു. ദൈവം ദീർഘായുസ് നൽകട്ടെ. തുടർന്നും ഈ പ്രാർത്ഥനയുടെ വലിയ ഭാഗമായി തന്നെ നിലനിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്ററിൽ പ്രിയപ്പെട്ട മനോജ് അല്പം അധികമായി സഹായിക്കുകയും സഹകരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.